Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 15 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 1-23 വരെ വാക്യങ്ങൾ. ക്രിസ്തുനാഥൻ പറഞ്ഞ വിത്തിൻ്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത്, ധ്യാനിക്കുന്നത്. പാപ്പ ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസം അർജന്റീനയിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ സംഗമിച്ച മതാധ്യാപകരുടെ രാജ്യാന്തര സംഗമത്തിന് വത്തിക്കാനിൽ നിന്നും അയച്ച സന്ദേശത്തിലെ ഒരാശയം പങ്കുവയ്ക്കുകയാണ്. മതബോധനം ക്രിയാത്മകമായിരിക്കണമെന്ന്, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിവിധ സാധ്യതകളും സൗകര്യങ്ങളും സാങ്കേതികതകളും ഉപയോഗപ്പെടുത്തണമെന്ന്. കാരണം ക്രിസ്തു തന്നെ ഏറെ മനോഹരമായിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ സന്ദേശങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്, 2000 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ മനുഷ്യജീവിതങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പോരുന്ന വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ദൈവസ്നേഹത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനും അവരോട് പറയാനും ഉപയോഗിച്ച ഉപമകളും ഉപമാനങ്ങളും ഇന്നും ഏറെ ജനപ്രിയവും പ്രസക്തവുമാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പോയി. വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മണ്ണധികമില്ലാത്ത പാറമേലാണ് കുറെ വിത്തുകൾ വീണത്. അവ പെട്ടെന്ന് മുളച്ചു പൊന്തിയെങ്കിലും മണ്ണിന് ആഴമില്ലാത്തതിനാൽ വെയിലത്തവ വാടിക്കരിഞ്ഞും പോയി. മൂന്നാമത് മുൾപ്പടർപ്പിൽ വീണ വിത്തുകളെ മുള്ളുകൾ ഞെരുക്കിക്കളഞ്ഞു. ഇനി നല്ല നിലത്ത് വീണ വിത്തുകൾ മുള പൊട്ടി തളിർത്ത് വളർന്ന് 100, 60, 30 മേനി വിളവ് നൽകി. കേൾക്കാൻ ചെവിയുള്ളവനിത് കേൾക്കട്ടെ എന്ന് ഈശോ പറഞ്ഞ ഭാവപ്പകർച്ചയും ഏറെ ശ്രദ്ധേയമാണ്. സുവിശേഷകൻ അതും ഉപമയോടൊപ്പം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ ഉപമ ക്രിസ്തുവിനേറെ പ്രിയങ്കരമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് ദൈവരാജ്യത്തിൻ്റെ പ്രതിരൂപമാണ്, ദൈവരാജ്യത്തിൻ്റെ പൊരുൾ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒളിഞ്ഞുകിടക്കുന്ന ദൈവരാജ്യ ചൈതന്യത്തിൻ്റെയും കരുത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വളരെ ശ്രദ്ധേയമായ സന്ദേശമാണ് ഇന്നത്തെ ഉപമയിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്ക് അവിടുന്ന് പകർന്നു നൽകുന്നത്. ക്രിസ്തു പറഞ്ഞ ഇന്നത്തെ ഉപമയിൽ വിത്തിൻ്റെ കാമ്പിൽ നിന്നും മുള പൊട്ടി അത് വലുതാകുന്ന ആന്തരിക ശക്തിയാണ് ആദ്യം പ്രകടമാകുന്നത്, ആദ്യം നാം കാണുന്നത്. രണ്ടാമതായി വിത്തിൻ്റെ നിസ്സാരതയിൽ നിന്നും പൊട്ടി വളരുന്ന വലുപ്പവും ഫലസമൃദ്ധിയും നമ്മൾ കാണുന്നു, മനുഷ്യർ ആസ്വദിക്കുന്നു. അപ്പോൾ സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവരാജ്യം മനുഷ്യൻ്റെ സഹകരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യനെയും അവൻ്റെ അധ്വാനത്തെയും വിജയമണിയിക്കുന്നത് ദൈവത്തിൻ്റെ ദാനവും കൃപയുമാണ്. ഇതാണ് സന്ദേശം. നമ്മുടെ കഴിവുകൾ നിസ്സാരമെങ്കിലും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങിയാൽ പ്രതിസന്ധികളെ മറികടന്ന് നമുക്ക് ദൈവസഹായത്തിൽ വിജയം വരിക്കാനാകും. വിത്തിൽ നിന്നും അനുകൂല സാഹചര്യത്തിൽ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ മുള പൊട്ടി ചെടി വളർന്നു വലുതായി ഭൂമിയിൽ ഫലമണിയുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങൾ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും അനുഭവിക്കാൻ ദൈവം ഇടയാക്കും എന്ന ഉറപ്പാണ് ഇന്നത്തെ വിത്തിൻ്റെ ഉപമ നമുക്ക് നൽകുന്നത്. ഉപമയിൽ ക്രിസ്തു പറയുന്ന കെടുതികൾ നിരവധിയാണ്. അനുദിനം നാം ഏറെ യാതനകളും വേദനകളും പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ധാരാളം ജീവിത പ്രശ്നങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ധാരാളം അനീതിയും അതിക്രമങ്ങളും അഴിമതിയും നാം കാണുന്നുണ്ട്, അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ശത്രുക്കളും കൂട്ടത്തിൽ നമുക്കുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലും ദൈവിക പരിപാലനയുടെ ദൃശ്യാത്ഭുതം നമുക്ക് കാണാം. അങ്ങനെ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങൾ നമുക്ക് ചുറ്റും ജീവിതത്തിൽ കണ്ടെത്താൻ ഉള്ള പ്രത്യാശയും ശുഭപ്രതീക്ഷയും നൽകുന്നതാണ് വിതക്കാരൻ്റെയും വിത്തിൻ്റെയും ഈശോ പറഞ്ഞ കഥ. ഗന്ധർവഗായകൻ KJ യേശുദാസ് ഒരിക്കൽ പങ്കുവച്ച ഒരു ചിന്ത എനിക്ക് ഏറെ ഹൃദയസ്പർശിയായി തോന്നി. ജീവിതത്തിൽ കഷ്ടപ്പാടും ക്ലേശങ്ങളും നഷ്ടവും വിഷമങ്ങളുമൊക്കെ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും ജീവിതം മൊത്തമായൊന്നെടുത്ത് തൂക്കി നോക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ ദൈവം തന്ന നന്മകളാണ് ക്ലേശങ്ങളെക്കാളും നഷ്ടങ്ങളെക്കാളും അധികം. പിന്നെങ്ങനെ ആ ദൈവത്തെ മറന്ന് പെരുമാറാനോ ജീവിക്കാനോ സാധിക്കും എന്ന്. അനുദിന ജീവിതത്തിൽ അദൃശ്യനായ ദൈവം നൽകുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അംഗീകരിക്കുന്ന വളരെ ശക്തമായൊരു വികാരമാണ് യേശുദാസിൻ്റെ വാക്കുകളിൽ അന്ന് ഞാൻ ശ്രവിച്ചത്. ഉപമയുടെ രണ്ടാം ഭാഗം ശ്രദ്ധിച്ചാൽ ഒരു വിവരണമാണ്. അവിടെ ഉപമയുടെ ഉദ്ദേശത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. കണ്ടിട്ടും കാണാത്തതുപോലെയും കേട്ടിട്ടും കേൾക്കാത്തതുപോലെയും പിന്നെ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തതുപോലെയും ജീവിക്കുന്നവരുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉപമകൾ പറഞ്ഞതെന്ന് ക്രിസ്തു വ്യാഖ്യാനിച്ചു തരുന്നു. അതായത് ദൈവസ്നേഹത്തിൻ്റെ പൊരുൾ കണ്ടിട്ടും മനസ്സിലാക്കാത്തതുപോലെ കാണാത്തതുപോലെ പോകുന്നവരോടാണ് ക്രിസ്തു ഉപമയിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ ഈ പ്രാപഞ്ചിക നന്മകൾ കണ്ടിട്ടും കാണാത്ത പോലെയും കേട്ടിട്ടും കേൾക്കാത്ത പോലെയും ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയകാഠിന്യം മൂലമാണ് താനിങ്ങനെ ഉപമകളിലൂടെ സംസാരിച്ചതെന്ന് ക്രിസ്തു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആരും ഒന്നുമറിയാതെ ഏറെ നിഗൂഢമായ വിധത്തിൽ മുളപൊട്ടി വളരുന്ന വിത്തിൻ്റെ സ്വഭാവവും വിത്തും വിതയുമായി ബന്ധപ്പെട്ട മനുഷ്യജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളെയും എന്നെയും പഠിപ്പിക്കുന്നത്, ലോകത്തിന് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ് ക്ലേശിക്കുന്നവർക്ക്, ജീവിതഭാരം വഹിക്കുന്നവർക്ക്, നിങ്ങൾക്കും എനിക്കും പ്രത്യാശയുടെയും ജീവസമർപ്പണത്തിൻ്റെയും വഴികൾ ക്രിസ്തുനാഥൻ തുറന്നു തരുന്നത്. ശ്രദ്ധേയമാകുന്നൊരു കാര്യം, കൃഷിക്കാരൻ ഉറങ്ങിയാലും ഉണർന്നാലും ഭൂമിയിൽ വീണ വിത്ത് അയാൾ അറിയാതെ വളർന്നു വലുതാകുന്നു. തൻ്റെ അധ്വാനം പാഴാവില്ല എന്ന ഉറപ്പിലാണ് എപ്പോഴും കർഷകൻ വിത്ത് പാകുന്നത്. അനുദിന അധ്വാനത്തിൽ വിത്തിൻ്റെ ഗുണത്തിലും മണ്ണിൻ്റെ മേന്മയിലും കൃഷിക്കാരന് ഉറച്ച വിശ്വാസമാണ്. ഈ ഭൂമിയിൽ എന്നും ഫലദായകമാകുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയും രക്ഷയുടെയും നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തു പറഞ്ഞ ഈ ഉപമ. അതുകൊണ്ട് ദൈവം സൃഷ്ടാവെങ്കിൽ പ്രപഞ്ചരഹസ്യങ്ങളെ ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത ആസ്വദിക്കുകയും ഭൂമിയുടെ ഫലപുഷ്ടിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ എളിയ സഹകാരിയായിരിക്കണം മനുഷ്യൻ. മറിച്ച് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തോട് നന്ദിയില്ലാത്തവരാകരുത്. പ്രകൃതിയോട് കാണിക്കുന്ന നിന്ന ദൈവത്തോടും സഹോദരങ്ങളോടും കാണിക്കുന്ന നിന്നയാണ്. സുവിശേഷം വിവരിക്കുന്ന കൊയ്ത്തുകാലം, വിളവെടുപ്പ് കാലം അന്തിമ വിധിയെ സൂചിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന യുഗാന്ത്യത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലായിരിക്കും അത്. മനുഷ്യൻ വിതയ്ക്കുന്നു, എന്നാൽ അത് വളരുന്നതും ഫലമണിയുന്നതുമെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലമാണെന്ന് ഓർക്കണം. നാം അനുദിനം ഓർക്കണം, ജീവിതത്തിൽ എന്നും ഓർക്കണം. മനുഷ്യൻ തൻ്റെ കഴിവിനൊത്ത് പരിശ്രമിക്കേണ്ടതാണ്, ദൈവത്തോട് സഹകരിക്കേണ്ടതും പ്രത്യുത്തരിക്കേണ്ടതുമാണ്. എന്നാൽ അവസാനം വിളവ് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന തിരിച്ചറിവാണ് നമ്മെ നയിക്കേണ്ടത്. യഥാർത്ഥത്തിൽ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ക്ലേശങ്ങളുടെ നാളുകളിൽ പോലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടവനാണ്, ജീവിക്കേണ്ടവളാണ് എന്ന് ചിന്തിച്ച് കഠിനാധ്വാനം ചെയ്യണം നമ്മൾ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പാകിയ നന്മയുടെ വിത്ത്, അവിടുന്ന് തന്ന ആയുസാകുന്ന വിത്ത് നശിച്ചു പോകാതെ പരിപോഷിപ്പിക്കാൻ അവിടുന്ന് ആശ്രയിച്ചും പ്രത്യാശിച്ചും പരിശ്രമിക്കാം, കഠിനാധ്വാനം ചെയ്യാം. ദൈവ വചനത്തിൻ്റെ നല്ല നിലമാണ് പരിശുദ്ധ കന്യകാമറിയം നസറത്തിലെ മറിയം. നമ്മെ വിശ്വാസത്തിലും പ്രത്യാശയിലും ബലപ്പെടുത്തണമേ എന്നമ്മയോട് പ്രാർത്ഥിക്കാം. ഈ നാളിൽ ജൂലൈ 16-ാം തീയതി ഞായറാഴ്ച ഈ വർഷം കർമ്മലമാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ദിനം കൂടെയാണ്. വിശുദ്ധ നാട്ടിലെ കർമ്മലമല ഇന്നും ഭൂമിയിൽ മനുഷ്യരുടെ വിശ്വാസ ജീവിതത്തിനുമൊപ്പം ദൈവീക സാന്നിധ്യത്തിനുമുള്ള ചരിത്ര സാക്ഷ്യമാണെന്ന് പറയാം. കാരണം കാർമേൽ എന്ന ഹെബ്രായ ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം പൂന്തോട്ടം എന്നാണ്. സമുദ്ര നിരപ്പിൽ നിന്നും 2000-ൽ താഴെ അടി ഉയരമുള്ള കുമ്മായക്കല്ലിൻ്റെ ഒരു ചെറുമലയാണ് വിശുദ്ധ നാട്ടിലെ കർമ്മലമല. മെഡിറ്ററേനിയൻ സമുദ്രത്തെ തൊട്ടുരുമി നിൽക്കുന്നു. അതിൽ അപൂർവമായ പുഷ്പങ്ങളും സസ്യലതാദികളും ഔഷധച്ചെടികളും ഫലമൂലാദികളുമുണ്ട്. ബൈബിളിലെ ചരിത്രകാലം മുതൽക്കേ അത് ദൈവീക സാന്നിധ്യത്തിൻ്റെ, ദൈവീക സമൃദ്ധിയുടെ അടയാളമായ ഒരു മലയാണ്. കർമ്മലമല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നുവെന്ന് ഉത്തമഗീതത്തിൽ സോളമൻ രാജാവ് പാടുന്നുണ്ട്. വിശ്വസ്തയായ വധുവിൻ്റെ സൗന്ദര്യം വിവരിക്കാനാണ് സോളമൻ രാജാവ് അങ്ങനെ പാടിയത്. അത്രയേറെ മനോഹരമായിരുന്നു ഈ മലയെന്ന് വേണം മനസ്സിലാക്കാൻ. ഏലിയായുടെയും പിന്നീട് എൽസേവൂസിൻ്റെയും കാലത്ത് കർമ്മലമലയിലെ സന്യാസ സമൂഹത്തിൽ മുളയെടുത്ത പരിശുദ്ധ കന്യകാനാഥയോടുള്ള പ്രത്യേക ഭക്തിയാണ് കർമ്മലനാഥ എന്ന പുണ്യനാമത്തിൻ്റെ പൊരുളെന്ന് നമുക്ക് മനസ്സിലാക്കാം. വചനമായ ക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുകയും അങ്ങനെ ദൈവകൃപയുടെ സ്രോതസ്സായി മാറുകയും ചെയ്ത പരിശുദ്ധ കന്യകാനാഥ നിത്യവചനമായ സത്യവചനമായ ക്രിസ്തുവിനോട് വിശ്വസ്തരായി ജീവിക്കാൻ നിങ്ങളെയും എന്നെയും തുണയ്ക്കട്ടെ. നമ്മുടെ ഹൃദയവയലുകളിൽ വചനവിത്ത് വിരിയിച്ച് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാനും അങ്ങനെ നന്മയിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷികളാകാൻ കൃപ തരണമേ എന്ന് അമ്മയോട്, വചനത്തിൻ്റെ അമ്മയോട്, കർമ്മലനാഥയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഹൃദയവയലിൻ പൂഴിയിൽ വചനബീജം പാകി ഞാൻ മലകളെല്ലാം നീക്കിടും തീർത്തിടും സമഭൂമി ഞാൻ തീർത്തിടും സമഭൂമി ഞാൻ
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. രചന ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി. സംഗീതം ജെറി അമൽദേവ്.
വചനവിത്താണിൻ ഹൃദം തുടി തുടിക്കുന്ന ആർദ്രമായി നിന്റെ ചീർത്ത ഹൃദയമോ വിതയ്ക്ക് പാകമായതും നിണമണിഞ്ഞൻ ചുവടുകൾ വെച്ചു നിന്നിലൂടെ ഞാൻ നീങ്ങവേ എൻ ഹൃത്തു നിന്നിൽ പാകിടാം നിരതം പാകിടാം നിരതം. മുങ്ങവേ കുതിർന്നതാം വിത്തൊന്നു ഞാൻ നിന്റെ വയലിൽ പാകിടാം കാത്തുനോറ്റു നിന്നിടാം പക്ഷി കൊത്താതാക്കണം പാദമേൽക്കാതാക്കണം നൂറുമേനി ഫലം തരും വചനമെന്താനം വചനമെന്താനം. ഹൃദയവയലിൻ പൂഴിയിൽ വചനബീജം പാകി ഞാൻ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം 15-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.